2022 ജനുവരി 9 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 1 പേജിൽ നിന്ന് സുൽത്താൻ ബത്തേരി തലയുയർത്തി നിൽക്കുകയാണ്. ശുചിത്വത്തിൻ്റെ പുതിയ കാഴ്ചകൾ പകർന്നുകൊണ്ട് ഈ നഗരത്തിലെ വഴികൾ ആരും വൃത്തികേടാക്കാറില്ല. ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് സ്വന്തം ബത്തേരിയുടെ ശുചിത്വവും സൗന്ദര്യവും. സുന്ദര നഗരത്തിലൂടെ ഒരു യാത്ര, സുന്ദര പാഠമാണ് സുൽത്താൻ ബത്തേരി. ഫീച്ചർ തയ്യാറാക്കിയത് പ്രദീപ് മാനന്തവാടി, വായിക്കുന്നത് രമ്യ. ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, ഫ്ലവർ സിറ്റി. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി നഗരസഭ ഇതിനും അപ്പുറമാണ്. കേട്ടത് സത്യമാണോ എന്നറിയാൻ മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഒരിക്കൽ ഇവിടെയെത്തി. ടിപ്പു സുൽത്താൻ പട നയിച്ച ചരിത്ര നഗരിയിലൂടെ അദ്ദേഹം നടന്നു. പട്ടണം മുഴുവൻ നടന്നു തന്നെ കണ്ടു, ആസ്വദിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും വൃത്തിയുള്ള ഒരു പട്ടണം മറ്റെവിടെയും കാണാനില്ല. സംസ്ഥാനത്ത് ഏറ്റവും വൃത്തിയും ശുദ്ധിയുമുള്ള പട്ടണം ഏതാണെന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ലഭിക്കുന്ന പേര് സുൽത്താൻ ബത്തേരിയുടേതായിരിക്കും. ഗൂഗിളിൽ വരുന്നതിന് മുമ്പായിരുന്നു മുൻ ചീഫ് സെക്രട്ടറിയുടെ സന്ദർശനം. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം സുൽത്താൻ ബത്തേരി തന്നെ വരണമെന്ന വാശിയാണ് ചുരത്തിന് മുകളിലെ ഈ നഗരസഭയ്ക്ക് ഇപ്പോഴുള്ളത്. രാഷ്ട്രീയം മറന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ഒരു കുട കീഴിൽ ഒത്തൊരുമിക്കുകയാണ് നഗരസഭാ ഭരണസമിതി. മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിനും ഇവിടുത്തെ വൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ 1000 നാവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി വയനാട്ടിലെ മീനങ്ങാടിയെ മാറ്റിയതിന് പിന്നിൽ തോമസ് ഐസക്കാണ്. ശുചിത്വത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും നല്ല പട്ടണം എന്ന പേര് സുൽത്താൻ ബത്തേരി നഗരസഭ നിലനിർത്താൻ തുടങ്ങിയിട്ട് 6 വർഷം പിന്നിട്ടു. ഈ സുന്ദര ശുചിത്വ യാത്രയെക്കുറിച്ച് അറിയാൻ ചെയർപേഴ്സൺ TK രമേശിനെ അന്വേഷിച്ചു ചെന്നപ്പോൾ ആദ്യം കണ്ടത് മുൻ ചെയർമാനും ഇപ്പോഴത്തെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CK സഹദേവനെയാണ്. ഒരു വലിയ നോട്ട്ബുക്കിൽ അദ്ദേഹം എന്തോ കുത്തിക്കുറിക്കുന്നു. നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളുടെ നോട്ട് തയ്യാറാക്കുകയാണെന്ന് പിന്നീട് വ്യക്തമായി. നഗരസഭാ പരിധിയിൽ എന്തും അതിൽ വിഷയമാണ്. ജനങ്ങൾ മാത്രമല്ല ഓഫീസ് ജീവനക്കാരും അതിൽ ഉൾപ്പെടും. ഓഫീസിലേക്ക് കയറി വരുന്ന ഒരാളോട് ഒരു ജീവനക്കാർ എങ്ങനെ പെരുമാറണം എന്ന് വരെ അതിൽ കുറിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള തയ്യാറെടുപ്പ് നടത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ ചെയർമാനായപ്പോൾ സുൽത്താൻ ബത്തേരിക്ക് പൂന്തോട്ടങ്ങളുടെ നഗരമെന്ന മഹത്തായ സൗഭാഗ്യം നേടിക്കൊടുക്കാൻ CK സഹദേവന് കഴിഞ്ഞത്. പട്ടണം ഇത്ര വൃത്തിയിലും വെടുപ്പിലും കാത്തു സൂക്ഷിക്കുന്നതിന് പിന്നിലുള്ളത് ഭരണസമിതിയുടെ വ്യക്തമായ ആസൂത്രണവും ജനങ്ങളുടെ കൂട്ടായ്മയുമാണ്. ഒരു മാലിന്യ കൂമ്പാരമോ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കോ കടലാസോ എവിടെയും കാണില്ല. ശുചിത്വ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുതന്നെയാണ് നഗരസഭയുടെ വിജയവും. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ചെയർമാനായിരുന്ന CK സഹദേവൻ ഇതിനായി വ്യക്തമായ പദ്ധതി തയ്യാറാക്കി മുന്നോട്ട് വെച്ചു. പലരും കളിയാക്കി, പുച്ഛിച്ചു തള്ളി. എന്നാൽ കാലം കടന്നുപോയപ്പോൾ എല്ലാവരും ആ ആശയത്തെ ചേർത്തു പിടിച്ചു. അങ്ങനെ ബത്തേരി വൃത്തിയുള്ള നഗരമായി. സുൽത്താൻ ബത്തേരി നഗരസഭ അങ്ങനെ ക്ലീൻ സിറ്റി, ഗ്രീൻ സിറ്റി, ഫ്ലവർ സിറ്റിയായി. TK രമേശ് ചെയർപേഴ്സൺ ആയതോടെ നേരത്തെ നടപ്പിലാക്കിയ ആശയം ഒന്നുകൂടെ മനോഹരമാക്കി. അതോടെ നഗരം പൂന്തോട്ടങ്ങളാൽ നിറഞ്ഞു. പട്ടണത്തിലെത്തുന്ന ഓരോരുത്തരും ഈ ശുദ്ധിയും വൃത്തിയും കാത്തു സൂക്ഷിക്കുന്നു. അയൽ സംസ്ഥാനങ്ങളിലെ ഉദ്യാനങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ നഗരം സുന്ദരമായി. ഒരു ചുവടും പിന്നോട്ടില്ല. അലക്ഷ്യമായി തുപ്പുന്നവർക്കെതിരെയും ഇവിടെ നടപടിയുണ്ട്. പൊതുനിരത്തിൽ തുപ്പരുതെന്ന് രാജ്യം പോലും പറഞ്ഞത് സുൽത്താൻ ബത്തേരി നഗരസഭ തീരുമാനമെടുത്ത് 1 വർഷത്തിന് ശേഷം കോവിഡ് പശ്ചാത്തലത്തിലായിരുന്നു. മാലിന്യ റോഡരികിൽ കളയുന്നവരെ കൃത്യമായി കണ്ടെത്തി ശിക്ഷ നൽകുകയും അവരെ കൊണ്ടുതന്നെ വൃത്തിയാക്കുകയും ചെയ്ത സംഭവങ്ങളും നിരവധിയുണ്ട്. നഗരം വൃത്തികേടാക്കുന്നവരെ കണ്ടെത്താൻ ജീവനക്കാർ മാത്രമല്ല ഭരണസമിതി അംഗങ്ങൾ പോലും രാഷ്ട്രീയ ഭേദമന്യേ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് കാവലുണ്ട്. ഒരിക്കൽ ഉപയോഗിച്ച ഡയപ്പർ റോഡരികിൽ നിക്ഷേപിച്ചയാളെ കണ്ടെത്താൻ അധികമൊന്നും അലയേണ്ടി വന്നില്ല. ഡയപ്പറിന്റെ QR കോഡ് സ്കാൻ ചെയ്താണ് വലിച്ചെറിഞ്ഞയാളെ കണ്ടെത്തി ശിക്ഷിച്ചത്. മദ്യപിച്ചെത്തിയ ആൾ 2 പൂച്ചട്ടി മോഷ്ടിച്ചപ്പോൾ അതും കണ്ടെത്തി. വേണമെങ്കിൽ ഫൈൻ ഈടാക്കാവുന്നതേയുള്ളൂ. എങ്കിലും കോടതി 2 ദിവസത്തേക്ക് തടവ് ശിക്ഷ നൽകി. മറ്റുള്ളവർക്ക് കൂടി ഒരു പാഠമാകട്ടെ എന്ന് പറഞ്ഞാണ് ഇയാളെ കോടതി ശിക്ഷിച്ചത്. മുറുക്കിത്തുപ്പി വൃത്തികേടാക്കിയതിന് മുറുക്കാൻ കടക്കാരനെയും ശിക്ഷിച്ചിരുന്നു. വെറ്റില കച്ചവടക്കാരന്റെ സാധന സാമഗ്രികൾ പിടിച്ചെടുക്കുകയും ലൈസൻസ് റദ്ദു ചെയ്യുകയും ചെയ്തതോടൊപ്പം വൃത്തികേടാക്കിയ ഭാഗം കഴുകി പെയിന്റ് അടിപ്പിക്കുകയും ചെയ്തു. ശുചിത്വത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നഗരസഭ തയ്യാറല്ല. നഗരം ഇത്ര വൃത്തിയായും വെടിപ്പായും കാത്തു സൂക്ഷിക്കുന്നത് വിവിധ വിഭാഗത്തിലുള്ള സ്ത്രീ പുരുഷന്മാരുൾപ്പെടെയുള്ള 18 പേരുടെ കൂടെ അധ്വാനമാണ്. താൽക്കാലിക ശുചീകരണ തൊഴിലാളികളായ ഇവർ പുലർച്ചെ 3:30 മുതലാണ് പട്ടണം വൃത്തിയാക്കുന്നത്. 5:30 വാരിക്കൂട്ടിയ മാലിന്യം എടുത്തു നീക്കം ചെയ്യും. 7:00 പട്ടണം പൂർണ്ണമായും വൃത്തിയാകും. തുടർന്ന് 2 സെക്ഷനിൽ 10:00 മുതൽ ചെറിയ കൈവണ്ടിയിൽ മിഠായി കടലാസുകളും ആരെങ്കിലും അറിയാതെ ഇട്ടുപോകുന്ന കടലാസ് കഷ്ണങ്ങളും പെറുക്കിയെടുക്കാൻ തൊഴിലാളികൾ ഇറങ്ങും. എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പുലർച്ചെ പട്ടണത്തിലെത്തി പരിശോധനയും നടത്തും. നഗരസഭാ സെക്രട്ടറി NK അലി അസ്ഹറിനാണ് ചുമതല. വൃത്തിയുടെ കാര്യത്തിൽ സുൽത്താൻ പൊതുനിരത്തിൽ തുപ്പരുതെന്ന് പറഞ്ഞ് നിയമം പാസാക്കിയപ്പോൾ എല്ലാവരും കളിയാക്കി. ഇനി മുതൽ തുപ്പണമെങ്കിൽ നഗരസഭയോട് ചോദിക്കണം അല്ലേ എന്നായിരുന്നു ട്രോൾ. 3 വർഷം മുമ്പാണ് പൊതുനിരത്തെ തുപ്പുന്നത് നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തത്. വൃത്തിയുടെ കാര്യത്തിൽ സുൽത്താനായ നഗരസഭയുടെ ഈ തീരുമാനം സംസ്ഥാനത്ത് തന്നെ ആദ്യമായിരുന്നു. 1 മാസം മുമ്പ് തന്നെ പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെയും നോട്ടീസുകളിലൂടെയും ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ചിലർ നഗരസഭയുടെ ഈ തീരുമാനത്തെ കളിയാക്കി, പുച്ഛിച്ചു. പൊതുജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ് സമയം കഴിഞ്ഞു. നിയമം ലംഘിച്ച് പൊതുനിരത്തിൽ തുപ്പിയ 5 പേർക്കെതിരെ കേസ്. മുറുക്കാൻ വിൽക്കുന്ന കടക്കാരോട് കടയുടെ 50 മീറ്റർ ചുറ്റളവിൽ ആരെങ്കിലും മുറുക്കി തുപ്പിയാൽ കടയുടമയ്ക്ക് പിഴ വീഴുമെന്നും അറിയിപ്പ് വന്നു. ലംഘനം നടത്തിയ 3 കടകൾക്ക് പിഴ ചുമത്തി. നിയമം കർക്കശമാക്കിയതോടെ എല്ലാവർക്കും അനുസരിക്കേണ്ടി വന്നു. കയ്യിൽ 1 തുണ്ട് കടലാസ് ഉണ്ടെങ്കിൽ അത് പോക്കറ്റിലോ അല്ലെങ്കിൽ ഒളിപ്പിച്ചു വെച്ചോ വീട്ടിൽ കൊണ്ടുപോയി കളയേണ്ട അവസ്ഥ. ചരിത്രം ഇങ്ങനെ പറയുന്നു. തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബത്തേരി. സംസ്ഥാനത്തെ ഭൂരിഭാഗം സംരക്ഷിത വനങ്ങളും ഇവിടെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരമുണ്ട്. പശ്ചിമഘട്ടത്തിന് മാത്രം സ്വന്തമായുള്ള 2000 പുഷ്പിത സസ്യങ്ങളിൽ 300 എണ്ണവും വയനാട് ജില്ലയിൽ ഉള്ളവയാണ്. ഇടതൂർന്ന പ്രകൃതിദത്ത വനപ്രദേശം, കുറ്റിച്ചെടികൾ, മുൾച്ചെടികൾ, പാറക്കെട്ടുകൾ നിറഞ്ഞ പുൽമേടുകൾ, തരിശുഭൂമികൾ, പ്രകൃതിദത്ത നീരുറവകൾ, അരുവികൾ, പുഴ, കനാൽ, ചതുപ്പുനിലങ്ങൾ, ചോലവനങ്ങൾ, താഴ്വാരങ്ങൾ എന്നിവ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾക്ക് മകുടോദാഹരണമാണ്. ഗോത്ര സംസ്കൃതിയാൽ സമ്പന്നമായ നാടാണിത്. നീലഗിരി ബയോസ്പിയറിന്റെ ഒരു ഭാഗം AD 1400 മുതൽ ഈ പ്രദേശത്ത് ജനവാസം ആരംഭിച്ചതായി രേഖയുണ്ട്. കർണാടകയിൽ നിന്ന് വരുന്ന നീലഗിരി ബയോസ്പിയറിന്റെ ഒരു ഭാഗം AD 1400 മുതൽ ഈ പ്രദേശത്ത് ജനവാസം ആരംഭിച്ചതായി രേഖയുണ്ട്. കർണാടകയിൽ നിന്ന് വന്ന ജൈന മതസ്ഥരാണ് ആദ്യകാല കുടിയേറ്റക്കാർ. ഹൈദരലിയും ടിപ്പു സുൽത്താനും പടിയോട്ടം നടത്തിയ മണ്ണാണ്. അന്ന് ഗണപതിവട്ടം എന്നായിരുന്നു നഗരത്തിന്റെ പേര്. ടിപ്പുവിന്റെ ആയുധപുരിയും ഇവിടെയായിരുന്നു. ആദിവാസികളും ചെട്ടിമാരും കുറച്ച് ജൈനമത വിശ്വാസികളുമായിരുന്നു തുടക്കത്തിൽ. 2nd ലോകമഹായുദ്ധത്തോടുകൂടി തിരുവിതാംകൂറിൽ നിന്നും മറ്റും സംഘടിത കുടിയേറ്റം നടന്നു. 1947-48 കാലത്ത് വയനാട് കോളനൈസേഷൻ സ്കീമിന്റെ ഭാഗമായി വിമുക്ത ഭടരും ആശ്രിതരും ഇവിടെയെത്തി. മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെയും പിന്നീട് കിടങ്ങനാട് പഞ്ചായത്തിന്റെയും ഭാഗമായിരുന്ന ഈ പ്രദേശത്തെ 1968 സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്തായി സർക്കാർ പ്രഖ്യാപിച്ചു. 2015 ഇത് മുനിസിപ്പാലിറ്റിയായി. ഇനിയും മുന്നോട്ട്. ബത്തേരിയെ ഫ്ലവർ സിറ്റിയാക്കാൻ വ്യാപാരികളും സന്നദ്ധ സംഘടനകളും ഒരേ മനസ്സോടെയാണ് ഇറങ്ങിയതെന്ന് മുനിസിപ്പൽ ചെയർമാൻ TK രമേശ് പറയുന്നു. പട്ടണത്തോടൊപ്പം മുഴുവൻ ഗ്രാമീണ മേഖലയിലും വികസനം എത്തിക്കും. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പട്ടണമായ ബത്തേരിയിലെ ഗതാഗത സ്തംഭനത്തിന് പരിഹാരമാകുന്ന ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതത്തിനായി തുറന്നു നൽകി. റോഡിന്റെ ഇരുവശവും അലങ്കാര ചെടികൾ വച്ചു പിടിപ്പിക്കുകയും ചെയ്തു.